നിന്റെ സാമർഥ്യം കൊണ്ടോ ബുദ്ധി വൈഭവവും കൊണ്ടോ അല്ല ദൈവം നിന്നെ സ്ഥിരമാക്കുവാൻ പോകുന്നത്. പിന്നെയോ നിന്റെ അനുസരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നോക്കുന്നത് ഇതുതന്നെയാണ്. ഒരുപക്ഷെ യാതൊരു കഴിയുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ താങ്കളെ എടുത്ത് ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
ഭീതിയില്ലാത്തെല്ലും നീ എന്റെ സംഗീതം ഇടം നിന്നിൽ ഞാൻ നിത്യമാം വിശ്രാമം കണ്ടെത്തി ഭക്തരിൻ ശാശ്വത വിശ്രാമമേ നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും.
ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിന്റെ അവസാനത്തെ രണ്ട് അധ്യായങ്ങളിൽ, അതായത് 28-29 അധ്യായങ്ങളിൽ ദാവീദ് ഇസ്രായേലിലെ നേതാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടുന്നതായി കാണുവാൻ കഴിയും. ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനാൽ ഈ വിളിച്ചുകൂട്ടൽ, ഈ മീറ്റിംഗ് അവന്റെ അവസാനത്തെ മീറ്റിംഗുകളിലൊന്നായിരിക്കും. ദാവീദിന് എല്ലാ ഇസ്രായേലും കേൾക്കത്തക്കവണ്ണം അവരോട് പറയുവാൻ ഒരു ദൂതുണ്ട്. അതുപോലെ തന്നെ ശലോമോനും കൊടുക്കുവാൻ ഒരു ദൂത് ദാവീദിന്റെ കൈവശമുണ്ടായിരുന്നു. ദാവീദിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപോട്ട് പഠിക്കുമ്പോൾ ഞാനത് വിശദീകരിക്കുന്നതാണ്. 28 അധ്യായം 1 ദിനവൃത്താന്തം 28 നിങ്ങൾ എടുത്തുവെങ്കിൽ ഞാൻ അതിന്റെ 1 വാക്യം ഒന്ന് വായിക്കാം. അനന്തരം ദാവീദ് ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരുമായ ഗോത്ര പ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കും ഉള്ള മേൽവിചാരകന്മാരെയും ക്ഷണ്ണന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും യെരുശലേമിൽ കൂട്ടിവരുത്തി. നോക്കണേ, മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെയും രാജാവ് യെരുശലേമിൽ കൂട്ടിവരുത്തി. ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഉത്തരവാദപ്പെട്ടവർ ഇവരെല്ലാമായിരുന്നു. അവരെയെല്ലാം അവനവിടെ വിളിച്ചുകൂട്ടിയത് എന്തിനാണെന്ന് നോക്കിക്കേ. 2 വാക്യം, ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ സഹോദരന്മാരും എന്റെ ജനവുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിന്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിവാൻ എനിക്ക് താൽപര്യമുണ്ടായിരുന്നു. പണിക്കുവേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു. പ്രായത്തിന്റെ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ദാവീദ് തന്റെ ഈ അന്തിമമായ ദൂത് ജനത്തിന് നൽകുവാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് അവരോട് സംസാരിച്ചത് എന്ന് നാം കാണുന്നു. 3-4 വാക്യങ്ങൾ, എന്നാൽ ദൈവം തന്നോട്, നീ എന്റെ നാമത്തിനൊരു ആലയം പണിയരുത്, നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന് രാജാവായിരിക്കാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്റെ സർവ്വ പിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. പ്രഭുവായിരിക്കാൻ യഹൂദയെയും യഹൂദാഗ്രഹത്തിൽ എന്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ അപ്പന്റെ പുത്രന്മാരിൽ വെച്ച് എന്നെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി. നോക്കണേ, ജനത്തിന്റെ മുൻപാകെ ദാവീദ് തന്റെ കുറ്റസമ്മതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നില്ല. തന്നെക്കൊണ്ട് ദേവാലയം പണിയുവാൻ ദൈവം അനുവദിക്കാത്തതിന്റെ കാരണം ദൈവം ദാവീദിനോട് പറഞ്ഞ കാര്യം ദാവീദ് നൽകുന്നു. അവൻ രക്തച്ചൊരിച്ചിൽ നടത്തിയ മനുഷ്യനാകുന്നു എന്നതത്രേ കാരണം. അവൻ യുദ്ധങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു എന്നതാണ് അതിന്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത്. എത്ര തുറന്ന്, എത്ര നല്ല മനോഭാവത്തോടെയാകുന്നു ദാവീദ് ഇവരെ സംബോധന ചെയ്യുന്നത്. 5 വാക്യം, എന്റെ സകല പുത്രന്മാരിൽ നിന്നും യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ, അവൻ എന്റെ മകനായ ശലോമോനെ ഇസ്രായേലിൽ യഹോവയുടെ രാജസ്ഥാനത്തിൽ ഇരിപ്പാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തന്റെ പിൻഗാമിയായി ശലോമോനെ, ദാവീദിന്റെ പിൻഗാമിയായി ശലോമോനെ തെരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഇവിടെ വ്യക്തമാക്കുന്നു. ശലോമോനെ സംബന്ധിച്ച സകല ഉത്തരവാദിത്വവും ദൈവത്തിൽ ഏൽപ്പിക്കത്രേ ദാവീദ് ചെയ്യുന്നത്. ശലോമോൻ രാജാവാകുന്നതിൽ ദാവീദിന് താൽപര്യം ഇല്ലായിരുന്നു എന്ന ധാരണ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ, ദാവീദിന്റെ ഇഷ്ടപുത്രൻ അബ്ശാലോമായിരുന്നു. എന്നാൽ ദൈവം ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി അവനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ശലോമോനെയാകുന്നു ദൈവം ദാവീദിന് ചൂണ്ടിക്കാണിക്കുന്നത്. ദാവീദ് ദൈവഹിതമനുസരിക്കുവാൻ തയ്യാറാകുകയാണ്. 6 വാക്യം, അവൻ എന്നോട്, നിന്റെ മകനായ ശലോമോൻ എന്റെ ആലയവും എന്റെ പ്രാകാരങ്ങളും പണിയും. ഞാൻ അവനെ എനിക്ക് പുത്രനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. ദൈവാലയം പണിയുന്നതിനുള്ള തയ്യാറെടുപ്പ് ആയിരുന്നു ദാവീദിന്റെ ഹൃദയത്തിൽ കുടികൊണ്ടിരുന്ന വലിയ താൽപര്യം. താൻ തന്നെ അത് പണിയുവാൻ ദൈവം അവനെ അനുവദിക്കുകയില്ല. ദൈവഹിതത്തിന് ദാവീദ് പൂർണമായി വഴങ്ങിക്കൊടുക്കുകയത്ര ചെയ്യുന്നത്. എന്നിരുന്നാലും ദാവീദ് ദൈവാലയം പണിക്ക് വേണ്ട സകല സാമഗ്രികളും തയ്യാറാക്കുകയും പണിക്കാരെ ചുമതലപ്പെടുത്തുകയും പണിയുന്നതിനായി ശലോമോനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും നോക്കിക്കേ. അവൻ ഇന്ന് ചെയ്യുന്നതുപോലെ എന്റെ കൽപ്പനകളും വിധികളും, അതായത് ശലോമോൻ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതാവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവിൻ. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ദാവീദ് ശലോമോനെ ഉപദേശിക്കുകയാണ്, നീ ഞാനറിഞ്ഞ ദൈവത്തെ അനുസരിച്ച് മുൻപോട്ടു പോകുവാൻ തീരുമാനമെടുത്താൽ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും, നിന്റെ ഈ ഉത്തരവാദിത്വം അവൻ സ്ഥിരമാക്കിത്തരും എന്നാണ് ദാവീദ് അവനോട് പറയുന്നത്. നിന്റെ സാമർഥ്യം കൊണ്ടോ ബുദ്ധി വൈഭവം കൊണ്ടോ അല്ല ദൈവം നിന്നെ സ്ഥിരമാക്കുവാൻ പോകുന്നത്, പിന്നെയോ നിന്റെ അനുസരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നോക്കുന്നത് ഇതുതന്നെയാണ്. ഒരുപക്ഷെ യാതൊരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ താങ്കളെ എടുത്ത് ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. തുടർന്ന് ദൈവാലയത്തിന്റെ രൂപരേഖ ദാവീദ് ശലോമോന് നൽകുന്നതായി നാം വായിക്കുന്നു. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. പിന്നെ ദാവീദ് തന്റെ മകനായ ശലോമോന് ദൈവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളികമുറികൾ, അറകൾ, കൃപാസനഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു. യഹോവയുടെ ആലയം, പ്രാകാരങ്ങൾ, ചുറ്റുമുള്ള എല്ലാ അറകൾ, ദൈവാലയത്തിന്റെ ഭണ്ഡാരഗ്രഹങ്ങൾ, നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ, യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റേയും കുറിച്ച് തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന മാതൃക വിവരവും അവന് കൊടുത്തു. സമാഗമന കൂടാരത്തിന്റെ മാതൃക മോശയ്ക്ക് ലഭിച്ചതുപോലെ ദാവീദിനായിരുന്നു ദൈവാലയത്തിന്റെ മാതൃക ലഭിച്ചത്. ദാവീദ് തന്റെ രാജ്യത്തിലെ സമ്പത്തൊക്കെ ദൈവമഹിമയ്ക്കുവേണ്ടി ചെലവഴിക്കുന്നു. ദാവീദ് ശലോമോനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നീ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ആലയം മനോഹരമാക്കി തീർക്കുന്നതിനാവശ്യമായതെല്ലാം ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ദേവാലയം വളരെ മനോഹരമായിരുന്നു. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് അത് പൊതിഞ്ഞിരുന്നു. ഇക്കാലത്ത് ഇതുപോലെ വലിയ ആരാധനാലയങ്ങൾ പണിയപ്പെടണമെന്ന് ഞാൻ താൽപര്യപ്പെടുന്നില്ല. അതിന്റെ ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നുന്നുമില്ല. കാരണം നമ്മുടെ ശരീരങ്ങളാണ് ദൈവത്തിന്റെ ആലയം. അതുകൊണ്ട് കെട്ടിടങ്ങൾക്കല്ല നാം ഇന്ന് പ്രാധാന്യം നൽകേണ്ടത്. എന്നിരുന്നാലും പള്ളിക്കെട്ടിടങ്ങൾ, അത് നിൽക്കുന്ന സ്ഥലങ്ങളിലെ ചുറ്റുപാടുമുള്ള മറ്റ് കെട്ടിടങ്ങൾക്ക് അനുയോജ്യമായിരിക്കണം എന്നത്രേ എന്റെ വിചാരം. അതെ, ദൈവത്തിന് വസിക്കുന്നതിനുള്ള ആലയം എന്ന ചിന്ത ദാവീദിന് ഇല്ലായിരുന്നു. ദൈവം ഒരു പെട്ടിയിൽ അഥവാ കെട്ടിടത്തിൽ വസിക്കുന്നില്ല. ശലോമോൻ തന്റെ പ്രതിഷ്ഠാ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിനും സ്വർഗാദി സ്വർഗങ്ങൾക്കും നിന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല, പിന്നെ ഞാനുണ്ടാക്കിയ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും? ദേവാലയം ആളുകൾക്ക് കൂടി വരുവാനുള്ള ഒരു സ്ഥലമായിരുന്നു. ദൈവം മനുഷ്യരുമായി കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചായിരുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയുമാണ് ദേവാലയം നിലകൊണ്ടിരുന്നത്. ഇന്ന് ദൈവം ഒരു കെട്ടിടത്തിൽ വസിക്കുകയോ അവിടെ വെച്ച് നമ്മെ കണ്ടുമുട്ടുകയോ ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവിൽ അവൻ ഇന്ന് വ്യക്തികളിൽ അധിവസിക്കുന്നു. പ്രത്യേക ഉപകരണങ്ങളിലും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സാമഗ്രികളിലും ഉപയോഗിക്കേണ്ട സ്വർണത്തിന്റെയും വെള്ളിയുടെയും തൂക്കം ദാവീദ് പ്രത്യേകം എടുത്തു പറയുന്നതായി തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ചിന്ത ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവം ഇന്ന് വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. നാം കൂടിവരുവാൻ മനോഹരമായ സ്ഥലങ്ങളുള്ളത് എപ്പോഴും നല്ലതാണ്. കൂടി വരുന്നതിനായി ഒരു പ്രത്യേക സ്ഥലം ഉള്ളത് വളരെ പ്രയോജനം ചെയ്യും. എന്നാൽ ഇല്ലാത്ത പണമെല്ലാം കടം വാങ്ങി അല്ലെങ്കിൽ ദൂർത്തടിച്ച് നാം ഭംഗിയാക്കേണ്ട യാതൊരു കാര്യവുമില്ല. നാം വൃത്തിയാക്കിയിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു വ്യക്തി വരുമ്പോൾ നമ്മുടെ ആരാധനാ സ്ഥലങ്ങളിൽ കയറിയിരിക്കുവാൻ താൽപര്യം തോന്നത്തക്കവണ്ണം വൃത്തിയുള്ളതും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളതും ആയിരിക്കണം നമ്മുടെ ആരാധനാ സ്ഥലങ്ങൾ. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും, അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും, പൊൻവിളക്ക് തണ്ടുകൾക്കും അവയുടെ സ്വർണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും, വെള്ളി കൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിന്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു. കാഴ്ചയപ്പത്തിന്റെ മേശകൾക്ക് ഓരോ മേശയ്ക്ക് വേണ്ടുന്ന പൊന്നും വെള്ളി കൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു. മുൾകൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും, പൊൻകിണ്ടികൾക്ക് ഓരോ കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും ഓരോ വെള്ളിക്കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു. ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കഴിച്ച പൊന്നും, ചിറക് വിരിച്ച യഹോവയുടെ നിയമപ്പെട്ടകം മൂടുന്ന കിരൂബുകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു. ദൈവനാമ മഹത്വത്തിനു വേണ്ടിയിട്ടാണ് ദാവീദ് ഇത്രമാത്രം ചെലവുള്ള ഒരു ആലയം പണിക്ക് നിർദ്ദേശം കൊടുത്തത് എന്ന കാര്യം നാം ഓർത്തിരിക്കണം. യാതൊരു കാര്യത്തിലും ചെലവ് ചുരുക്കലിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം താൻ ചെയ്യുന്നത് ദൈവത്തിനു വേണ്ടിയിട്ടായിരുന്നു. ദാവീദിന്റെ രാജ്യത്തെ ഏറ്റവും ചെലവ് കൂടിയ ആ പദ്ധതി അവൻ വളരെ താൽപര്യപൂർവ്വം പരിപാടിയിട്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പലപ്പോഴും ദൈവീക കാര്യങ്ങൾ എങ്ങനെയും വിലയില്ലാത്തതുപോലെ ചെയ്യുവാനുള്ള പ്രവണതയല്ലേ നാം നമ്മിലും നമുക്ക് ചുറ്റും കാണുന്നത്? എല്ലാം ശരിയാകുന്നുവെങ്കിൽ ഇതും കൂടി ഇരുന്നോട്ടെ, ചെലവ് ചെയ്ത് ഒന്നും ചെയ്യുവാൻ അതുപോലെയുള്ളത് നാം തയ്യാറാകില്ല. മഴയില്ല എങ്കിൽ ആരാധനയ്ക്ക് പോകും. എല്ലാ സൌകര്യങ്ങളും ഉണ്ടെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകും. മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തും. സാഹചര്യം നല്ലതാണെങ്കിൽ ദൈവത്തെ അനുസരിക്കും. ഈ മനോഭാവം വില കൊടുക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടുള്ള മനോഭാവമാണ്. തന്മൂലമുണ്ടാകുന്നത് ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നു. 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ടെഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. ഇത് ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. എന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ അപ്രധാനമായിരുന്നു എന്നല്ല. തമ്മിൽ നാം താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമാഗമന കൂടാരം എത്രമാത്രം ദൈവീക മാതൃകപ്രകാരമാണോ നിർമ്മിച്ചത്, അത്രമാത്രം ദൈവാലയ മാതൃകയും ദൈവത്തിങ്കൽ നിന്നുള്ളതായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ദൈവം അതിന്റെ മാതൃകയും രൂപരേഖയും കൊടുത്തു. ദൈവം അതിനുവേണ്ടി സ്ഥാനം തെരഞ്ഞെടുത്തു. ഓർന്നാന്റെ മെതിക്കളം ദൈവം ദാവീദിനെ പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥമായ പണി നടത്തുവാൻ ദൈവം ദാവീദിനെ അനുവദിച്ചുമില്ല. അത്രമാത്രം. 20-ാം വാക്യം നോക്കിക്കാട്ടെ, പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോടുകൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എത്ര പ്രോത്സാഹജനകമായ, എത്ര മനോഹരമായ ഒരു വാക്യമല്ലേ. ദൈവാലയത്തിന്റെ കാര്യത്തിൽ ദാവീദ് അതീവ താൽപര്യമുള്ളവനാണ്. അതിന്റെ പണിക്കുവേണ്ടി തന്നാൽ ആവോളം ശലോമോനെ ഉത്സാഹിപ്പിക്കുകയാണ് ദാവീദ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ശലോമോൻ വ്യാപൃതനായിരിക്കണമെന്നത്രേ ദാവീദിന്റെ ആഗ്രഹം. ഇരുപത്തിയൊന്നാം വാക്യം നോക്കിക്കാട്ടെ. ഇതാ ദേവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളുണ്ടല്ലോ. ഓരോ വിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള ഏവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോടുകൂടെയുണ്ട്. പ്രഭുക്കന്മാരും സർവ്വജനവും നിന്റെ കൽപ്പനയ്ക്കൊക്കെയും വിധേയരായിരിക്കും. ഈ പ്രവൃത്തിക്കായി ദാവീദ് തന്റെ രാജ്യത്തുള്ള സകലരെയും, പുരോഹിതന്മാർ, വേലക്കാർ, പ്രഭുക്കന്മാർ, ലേവ്യർ, എല്ലാവരെയും ഉത്തേജിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ദാവീദ് കൊടുത്ത മാതൃകപ്രകാരം പണി നടത്തുക മാത്രമേ ശലോമോന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ദാവീദ് ഇത് തനിയെ ചെയ്യുകയല്ല, താൻ എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. സാധാരണ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആ പ്രവണത, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം ഞാൻ ചെയ്യണമെന്ന് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് അനുഗ്രഹവും അതുപോലെ തന്നെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉതകുന്നതും ആയിത്തീരുന്നത്. ദാവീദിന്റെ സ്വപ്നമായിരുന്നു ദേവാലയം പണിയണമെന്നുള്ളത്. എന്നാൽ ദൈവം പറയുകയാണ് താൻ ആഗ്രഹിക്കുന്നത് അത് ശലോമോൻ പണിയണം എന്നത്രേ. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു, ദൈവവും അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നിരുന്നാൽ പോലും ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച് പോകുന്നതാണ് എപ്പോഴും നമുക്ക് സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള നന്മ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിൽ തന്നെയാകുന്നു എന്നുള്ള ബോധമുണ്ടോ? താങ്കളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ, താങ്കളിപ്പോൾ ആയിരിക്കുന്ന ചുറ്റുപാടിൽ, താങ്കളിപ്പോൾ ആയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ, താങ്കളുടെ ഇപ്പോഴുള്ള സ്വഭാവം, താങ്കളുടെ ഇപ്പോഴുള്ള പ്രവർത്തന രീതികൾ ദൈവഹിതത്തിലാകുന്നു താങ്കൾ എന്ന് ഉറപ്പായി വിശ്വസിക്കുവാനും ആ വിശ്വാസത്താൽ മറ്റുള്ളവരെ ആകർഷിക്കുവാനും സാധിക്കുമോ? ദാവീദിന്റെ ജീവിതത്തിൽ പല പല പോരായ്മകളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു, എത്ര പ്രാവശ്യം വീണു. എന്നിരുന്നാൽ തന്നെയും ദൈവം അവനെ എത്ര ശക്തമായിട്ടാണ് ഉപയോഗിച്ചത്. എന്നെയും താങ്കളെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ജീവിക്കുന്നു. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ആരും ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല, തീരുകയുമില്ല. എന്നെ കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നതായ നല്ല ആലോചനകൾക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ സാധ്യതയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും ഉന്നതമായ ഈ പാഠങ്ങൾ പഠിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ സഹായിച്ചല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെക്കുറിച്ച് അങ്ങേക്ക് വലിയ ഉദ്ദേശമുണ്ട് എന്ന് ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തന്നതിനായി സ്തോത്രം. ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടേതായ വഴികളിൽ പോകുവാൻ അവിടുന്ന് അനുവദിക്കരുത്. നിന്റെ ഹിതം മനസ്സിലാക്കി അതിൽ മാത്രം നിലനിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും അവരുടെ കുടുംബത്തിലും അവരായിരിക്കുന്ന ചുറ്റുപാടിലും ക്രിയ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആരും ഒരു നാളും നിന്റെ വഴികളിൽ നിന്ന് മാറിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കരുത്. കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് സൌഖ്യം നൽകണമേ. ദുഃഖിതരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് ആശ്വാസം നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തന്നതായിട്ടുള്ള നല്ല പഠനത്തിനായിട്ട് വീണ്ടും സ്തോത്രം. അനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
Yeah.